സ്പർശമണികൾ അക്കിത്തത്തിന് ഒരു പ്രഹേളികയായി നിൽക്കുന്നത് പോലെ ഈ കവിത എനിക്കും ഒരുതരം പ്രഹേളികയായി തന്നെ നിൽക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഉപരിതലത്തിൽ വളരെ ലളിതമായ ചില കാര്യങ്ങൾ ആ കവിത പറയുന്നു എന്നത് തന്നെയാണ്. ഉപരിതലത്തിൽ കവിത ലാളിത്യം കാണിക്കുന്നത് മിക്കപ്പോഴും നമ്മളെ ചതിക്കാനായിരിക്കും എന്നുള്ള ഒരു വിചാരക്കാരനാണ് ഞാൻ. ഈയൊരു ചതിവിൻ്റെ സൂചനകൾ മറ്റേതൊക്കെയോ അർത്ഥ തലങ്ങളിലേക്ക് സ്പർശിനികൾ നീട്ടുന്ന ബിംബങ്ങളും സൂചനകളും ഈ കവിതയിലുണ്ടെന്ന് ഇത് വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഈ ഉപരിതല ഘടനയുമായി ഈ സൂക്ഷ്മമായ അർത്ഥതലങ്ങളെ ബന്ധിപ്പിക്കാൻ വളരെയേറെ പ്രയാസം തോന്നുകയും ചെയ്യും. സ്പർശമണികൾ ആരംഭിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നാണ്. ഈ ബാല്യകാലത്തിൽ തൻ്റെ കൈത്തലത്തിലുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുകയും ഉണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ താൻ അമ്പരക്കുകയും ചെയ്ത ഒരു വരസിദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമാണ്. കഴിഞ്ഞു പോയ ഒരു കാലത്തെ സംബന്ധിച്ച് അതിൻ്റെ മനോഹാരിതകളെ സംബന്ധിച്ച് ഗ്രഹാതുരത്വത്തോടുകൂടി വിചാരപ്പെടുന്ന സമ്പ്രദായം അക്കിത്തത്തിൻ്റെ കവിതകളിൽ നാം പൊതുവെ കണ്ടുമുട്ടാറുണ്ട്. ഒരുതരം ഒബ്സഷൻ പോലെ അദ്ദേഹത്തെ ബാധിക്കുന്നത് നാം കണ്ടിട്ടുമുണ്ട്. കഴിഞ്ഞുപോയ ഒരു കാലം അത് തൻ്റെ ജീവിതത്തിൻ്റെ ബാല്യകാലമായാലും നമ്മുടെ നാടിൻ്റെ വിദൂരമായ ഒരു ഭൂതകാലമായാലും നിർഭരമായ ഭംഗികൾ നിറഞ്ഞതായിരുന്നുവെന്നും ആ ഭംഗികളുടെ ഉത്സവമാണ് ഇവിടെ അരങ്ങേറിയിരുന്നതെന്നും ആ നിർവൃതി എന്നേക്കുമായി അസ്തമിച്ചു പോയി എന്നുമുള്ള വിചാരം അക്കിത്തത്തിൻ്റെ കവിതയിൽ ആവർത്തിക്കപ്പെടാറുണ്ട്. ഈ പഴയ കാലം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ബാല്യകാലം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ചില മൂല്യസങ്കല്പങ്ങളുമുണ്ട്. കഴിഞ്ഞ കാലം തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയി എന്നല്ല, കഴിഞ്ഞ കാലങ്ങൾ ഓമനിച്ചു കൊണ്ടിരുന്ന ചില സങ്കല്പങ്ങൾ, ചില മൂല്യങ്ങൾ, ചില ജീവിത ബോധങ്ങൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നതാണ് അക്കിത്തത്തിൻ്റെ വ്യഥ. ഈ ഒരു വ്യഥയിലാണ് സ്പർശമണികളും ആരംഭിക്കുന്നത്. കുന്നും മലയും കുണ്ടനിടവഴിയും കാടും ചേനത്തണ്ടനും ഒക്കെ മാത്രമുണ്ടായിരുന്ന ഒരു കാലം, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ താൻ കഴിഞ്ഞുകൂടിയിരുന്ന ബാല്യം, അവിടെ മനുഷ്യൻ ക്ലേശിച്ച് മാത്രം തന്നെ സമീപിക്കുന്നു. ഒരു മുണ്ടും ചേറുപറ്റാത്തതായി ഇല്ലാതാവുന്നു. എല്ലാ കാലും കല്ലിൽ തട്ടി ചോര പൊടിയുന്നതായിരിക്കുന്നു. അത് അധ്വാനത്തിൻ്റെ ഒരു കാലമാണ്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ബാലൻ്റെ കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന മണിയുടെ സ്പർശമേൽക്കുന്നതിന് വേണ്ടി ആ സ്പർശം കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ചെറിയ സൂചിയും ആണിയും പൊന്നാക്കി മാറ്റുന്നതിന് വേണ്ടി എത്തുന്ന ആളുകളെല്ലാം ക്ലേശത്തോടുകൂടി എത്തുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. ഈ കവിതയുടെ തന്നെ രണ്ടാം പകുതിയിൽ ആവേശത്തോടുകൂടി എത്തിച്ചേരുന്ന ആളുകൾ ഈ ക്ലേശം അനുഭവിക്കുന്ന ആളുകളല്ല. ഇത് കാലത്തിൽ വന്ന ഒരു മാറ്റമാണ്. 1923 പ്രസിദ്ധീകരിച്ച RUR എന്ന നാടകത്തിലെ ഒരു കഥാപാത്രം, അൽക്വിസ്റ്റ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രം ഒരു വിചിത്ര ജീവിത സന്ധിയിൽ മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്. അന്ന എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, അന്ന നിന്റെ കയ്യിൽ ഒരു പ്രാർത്ഥന പുസ്തകമില്ലേ, ഒരു വലിയ പ്രാർത്ഥന പുസ്തകം. ഈ പ്രാർത്ഥന പുസ്തകത്തിൽ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ അച്ചടിച്ചിട്ടില്ലേ? പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ, മഹാമാരി ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ആ കൂട്ടത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ അച്ചടിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ പ്രാർത്ഥന ആ പുസ്തകത്തിലില്ല. അൽക്വിസ്റ്റ് പറയും, പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, ഈ വലിയ വളർച്ചയിൽ നിന്ന്, ഈ വലിയ വികാസത്തിൽ നിന്ന്, ഈ അഭിവൃദ്ധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമേ. മനുഷ്യന് അവൻ്റെ അധ്വാനം മടക്കി കൊടുക്കണമേ. അവൻ്റെ ക്ലേശം അവന് മടക്കി കൊടുക്കണമേ. കാരണം ഈ ക്ലേശത്തിലൂടെയാണ്, ഈ അധ്വാനത്തിലൂടെയാണ് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വം നിലനിർത്തുന്നത്. അക്കിത്തത്തിൻ്റെ വ്യഥയും അതുതന്നെയാണ്. കുണ്ടനിടവഴി മാത്രമുള്ള ആ കാലത്ത് മലകളും തോടുകളും കടന്ന് കാലുമുറിഞ്ഞ് രക്തമൊലിപ്പിച്ച് ക്ലേശിച്ച് വിയർപ്പോടുകൂടി മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്ന ആളുകൾ ഇല്ലാതാവുകയും സുഖങ്ങളുടെ പിന്നാലെ ഭോഗങ്ങളുടെ പിന്നാലെ ആളുകൾ അലഞ്ഞെത്തുകയും ചെയ്തു. ഈ ബാലനിലേക്ക് അടുത്തു വരുന്ന ആളുകൾ, പിന്നീട് അടുത്തു വരുന്ന ആളുകൾ ആർത്തി പിടിച്ചു വരുന്ന ആളുകളാണ്. ലോറിയിൽ ഇരുമ്പ് ബാറുകളുമായി വരുന്ന ആളുകളാണ്. അപ്പോഴേക്കും ഈ വരസിദ്ധിയും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ആദ്യ സന്ദർഭങ്ങളിൽ എത്തിയ ഈ അധ്വാനിക്കുന്നവരായ, ക്ലേശം സഹിക്കുന്നവരായ, പ്രകൃതിയോട് ഇണങ്ങിക്കഴിഞ്ഞിരുന്നവരായ മനുഷ്യരുടെ മുമ്പിൽ ഈ വരം നൽകുന്നതിന് ഈ ബാലനും ഈ മണിക്കും കഴിയുമായിരുന്നു. അവരുടെ സൂചി തുണ്ടുകൾ സ്വർണമാക്കി മാറ്റിക്കൊടുക്കാൻ അവന് കഴിയുമായിരുന്നു. അതിന് പ്രതിഫലമായിട്ടല്ല, അതിൽ സന്തുഷ്ടരായി അവർ നൽകുന്ന ഫലങ്ങൾ സ്വീകരിച്ച് അവൻ തുഷ്ടനായിത്തീരാറുണ്ടായിരുന്നു. പക്ഷേ ഈ തുഷ്ടി, ഈ സന്തോഷം, മനുഷ്യരുടെ ഈ പ്രസാദത്തിലുള്ള സന്തോഷം അധികകാലം നിൽക്കുന്നില്ല. താൻ സംതൃപ്തനായിരുന്നില്ല എന്ന്, തൻ്റെ മനസ്സിലേക്ക് അസംതൃപ്തി നുഴഞ്ഞ് എത്തിക്കൊണ്ടിരുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബാലൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് തൻ്റെ വീട്ടിൽ കിടക്കുന്ന ഈ ഇരുമ്പ് മുഴുവനും സ്വർണമാക്കി മാറ്റിക്കൂടാ? അങ്ങനെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുബേരനായി തനിക്ക് മാറിക്കൂടാ? തൻ്റെ കരത്തിൽ വിധാതാവ് നിക്ഷേപിച്ച ഈ സ്പർശമണി ഉപയോഗിച്ച് തനിക്ക് വലിയവനായിക്കൂടാ എന്നുള്ള സ്വാർത്ഥത്തിലേക്ക് അവൻ തിരിയുകയാണ്. പക്ഷെ ഈ സ്വാർത്ഥത, തന്നെക്കുറിച്ചുള്ള ഈ വിചാരം, ലോകത്തിലെ ഏറ്റവും വലിയ കുബേരനായി തനിക്ക് മാറണം എന്നുള്ള ഈ വിചാരത്തോടുകൂടി സ്പർശമണി അപ്രത്യക്ഷമായിത്തീരുന്നു. സ്പർശമണി അപ്രത്യക്ഷമാകുന്നു എന്ന് മാത്രമല്ല, അയാൾ പെട്ടെന്ന് വൃദ്ധനായി മാറുകയും ചെയ്യുന്നു. പല്ലുതേക്കാൻ പുറപ്പെടുമ്പോൾ വായിൽ പല്ലില്ല എന്നറിയുന്നു. അന്യരുടെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത വിധം തൻ്റെ കർണങ്ങൾ ബൈധരങ്ങളായി തീർന്നിരിക്കുന്നു എന്നറിയുന്നു. വരസിദ്ധി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ക്ഷിപ്രവാർദ്ധക്യം തന്നെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാണുക. ഇവിടെ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നത്, ലോകാനുഗ്രഹകരമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അവിശ്വസനീയമായ സിദ്ധി ഈ ബാലൻ കാണിച്ചു. എപ്പോഴാണോ തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി, തൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, തൻ്റെ പ്രേയസിന് വേണ്ടി അവൻ ഉദ്യമിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണോ ആളുകൾ കാണാതെ ഇരുട്ടറയിൽ ഇരുമ്പുകളെ സ്പർശിച്ച് സ്വർണമാക്കാൻ അവൻ ഉദ്യമിച്ചു തുടങ്ങിയത്, അപ്പോൾ ഈ ശോണമായ ഭാവങ്ങൾ അവനിൽ നിന്ന് മറഞ്ഞു പോകുന്നു. അവൻ്റെ ഹസ്തത്തിലെ ഈ വിശുദ്ധമായ പുണ്യം നിറഞ്ഞ ഈ അനുഗ്രഹം മാറിപ്പോവുകയും ചെയ്യുന്നു. ലോകാനുഗ്രഹകരമായി തീരുമ്പോൾ അത് വരസിദ്ധിയായി തീരുന്നു. തന്നിലേക്ക് തിരിയുമ്പോൾ, തനിക്ക് പ്രേയസുണ്ടാകാൻ വേണ്ടി ഉദ്യമിക്കുമ്പോൾ അതില്ലാതാവുകയും ചെയ്യുന്നു. ഇതൊരു പക്ഷേ മനുഷ്യൻ്റെ കഥ കൂടിയാണ് എന്ന് പറയാൻ കഴിയുന്നതാണ്. മനുഷ്യൻ്റെ കഥ വളരെ പ്രാചീനമായ നമ്മുടെ സങ്കല്പമുണ്ടല്ലോ. ഒരു കയ്യിൽ, വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ അമൃതവുമായി നിൽക്കുന്ന മനുഷ്യൻ, മനുഷ്യൻ്റെ കരങ്ങളെ സംബന്ധിക്കുന്ന സങ്കല്പം തന്നെ അതാണ്. അതുകൊണ്ടാണ് നാം അനുഗ്രഹിക്കുന്നത്, മനുഷ്യൻ അനുഗ്രഹിക്കുന്നത്. ഈ അനുഗ്രഹം ചൊരിയാൽ അത് തൻ്റെ നേരെ ഉള്ള അനുഗ്രഹമാകാതെ ലോകത്തിൻ്റെ നേരെയുള്ള അനുഗ്രഹമായി തീരുന്ന സന്ദർഭത്തിൽ അനുഗ്രഹം നൽകാൻ അതിന് സാധ്യമാണ്. എപ്പോൾ തന്നിലേക്ക് തിരിയുന്നുവോ, എപ്പോൾ അഹങ്കാരം തന്നിലേക്ക് കടന്നു വരുന്നുവോ, എപ്പോൾ തന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ, സ്വാർത്ഥപരമായ ചിന്തകൾ കടന്നു വരുന്നുവോ, അപ്പോൾ മനുഷ്യൻ്റെ ഈ സിദ്ധികൾ അസ്തമിച്ചു പോവുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ സ്പർശമണി എന്ന ഈ കവിത ഒരു മനുഷ്യദർശനം അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന അക്കിത്തത്തിൻ്റെ പല കവിതകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു ബോധത്തിൻ്റെ ആവിഷ്കാരം എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാവുന്നതാണ്. സ്പർശമണി അക്കിത്തം പറയുന്നത് പോലെ ഫിലോസഫേഴ്സ് സ്റ്റോണായി തീരുന്നത് അപ്പോഴാണ്. അതിൽ കേവല സങ്കല്പം മാത്രമാകാതെ, അതൊരു അന്ധവിശ്വാസം മാത്രമായി തീരാതെ, ഒരു ദാർശനികൻ്റെ, സത്യാന്വേഷകൻ്റെ, സത്യത്തെ സ്നേഹിക്കുന്നവൻ്റെ മണിയായി രൂപാന്തരപ്പെടുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതൊരു പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രം കൂടി, അതിൻ്റെ വിപരീതം കൂടി ആകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടതാണ്. ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹം പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു സംസ്കൃതി തന്നിലേക്ക് തിരിയുകയും തങ്ങളുടെ സ്വാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഏതോ എല്ലാ സിദ്ധികളും നഷ്ടപ്പെട്ട് ബധിരമായി മൂകമായി അന്ധമായി ക്ഷിപ്രവാർദ്ധക്യം ബാധിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരുപക്ഷെ മനുഷ്യൻ ഓമനിച്ചു പോകുന്ന താലോലിച്ചു പോകുന്ന എല്ലാ മൂല്യങ്ങളുടെയും നഷ്ടത്തെ സംബന്ധിക്കുന്ന ഒരു ബോധമായി അക്കിത്തത്തിൽ പ്രവർത്തിക്കുന്നു എന്നുകൂടി പറയുവാൻ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നമസ്കാരം.